السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله سے جماعت احمدیہ ہالینڈ کا جلسہ سالانہ شروع ہو رہا ہے. اللہ تعالیٰ نے ایک مرتبہ پھر مجھے توفیق عطا فرمائی.
ان اللہ انگرہتال جماعت احمدیہ ہالینڈ جلسہ سالانہ آرمبھک گیا نا. اللہ اورکل کوڑی اینک ഇവിടെ ഹോളണ്ടിലെ ജലസയിൽ പങ്കെടുക്കാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുന്നു. ഈ ജലസ യഥാർത്ഥ പ്രോഗ്രാം അനുസരിച്ച് അടുത്ത ആഴ്ചയാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഞാൻ പങ്കെടുക്കണമെന്ന ആഗ്രഹത്താൽ എൻ്റെ പ്രോഗ്രാം നോക്കി ഹോളണ്ട് ജമാഅത്ത് ഒരാഴ്ച മുമ്പ് തന്നെ പ്രോഗ്രാം തയ്യാറാക്കി. വളരെ ചുരുങ്ങിയ ഒരു നോട്ടീസിലാണ് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഹോളണ്ട് ഒരു ചെറിയ രാജ്യമാണ്, അതുപോലെ തന്നെ ജമാഅത്തും ചെറുതാണ്. പെട്ടെന്ന് തന്നെ അറിയിക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ പ്രോഗ്രാമിലുള്ള മാറ്റം നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ചെയ്തത്, വളരെ എളുപ്പത്തിലാണ് ചെയ്തത്. സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ഥലം വളരെ ഇടുങ്ങിയതാണ്. വാടകയ്ക്ക് എടുത്തിരുന്ന ഹാൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും നല്ല ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ചില പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഉണ്ടാവാം. അത് കാരണം ഒരു പക്ഷേ നിങ്ങൾക്ക് ചില നിസ്സാര ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ടാവാം. സ്ഥിതി അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിക്കുക. ഒന്നാമതായി, മാഷാ അല്ലാ, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എല്ലാവിധത്തിലും സുഖക്ഷേമം ഒരുക്കുന്നതിനായി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ലോകത്ത് ചെറിയ ജമാഅത്തുകളായാലും വലിയ ജമാഅത്തുകളായാലും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ജലസാ സാലാനയുടെയും വലിയ ഇജ്തിമാകളുടെയും എല്ലാ സംവിധാനങ്ങളും നടപ്പിൽ വരുത്തുന്നതിനായി എല്ലായിടങ്ങളിലും യാതൊരു പ്രതിഫലേച്ഛയുമില്ലാത്ത ശരീരേച്ഛയില്ലാത്ത ഉദ്യോഗസ്ഥരുടെ ടീം തയ്യാറായിരിക്കുന്നു. അവർ സന്തോഷത്തോടെ അതിഥികളുടെ എല്ലാ വിധത്തിലുള്ള സേവനത്തിനും എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും. ഇനി അതിഥികൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളാണെങ്കിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ വ്യവസ്ഥിതിയുടെ ക്ഷണമനുസരിച്ച് വന്ന അതിഥികളാണെങ്കിൽ അവരുടെ സേവനം, പ്രത്യേകിച്ചും നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാവിധത്തിലുള്ള ശരീരേച്ഛയും വെടിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാഹു എല്ലാ ഉദ്യോഗസ്ഥർക്കും തുടർന്നും എല്ലായ്പ്പോഴും ഈ വിധത്തിലുള്ള ശരീരേച്ഛയെ വെടിഞ്ഞുകൊണ്ടുള്ള സേവനത്തിന് തൗഫീക്ക് നൽകിക്കൊണ്ടേയിരിക്കട്ടെ. അവർക്ക് ഉത്തമമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനി അഥവാ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുറവുകൾ മറച്ചുവെക്കുമാറാകട്ടെ. അതിഥികളും ജലസയിൽ പങ്കെടുക്കുന്നവരും കുറ്റവും കുറവും കണ്ടെത്തുന്നതിന് പകരമായി ജലസാസാലാനയിൽ പങ്കെടുക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശവും ജലസാസാലാനയുടെ ലക്ഷ്യവും മുന്നിൽ വെക്കേണ്ടതാണ്. ഏതൊന്നാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം വിവരിച്ചിട്ടുള്ളത്, ഈ ഉദ്ദേശം ബൈഅത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. ബൈഅത്ത് ചെയ്തതിന് ശേഷം ഭൗതിക കെട്ടുപാടുകളിൽ കുടുങ്ങി പൊതുവിൽ മനുഷ്യൻ തന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു കൂടെ കൂടെ ഉപദേശിക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇത് മുഖേന ഹൃദയത്തിൽ ഈമാനുള്ള ഓരോ വ്യക്തിക്കും പ്രയോജനം ലഭിക്കുന്നു. അല്ലാഹു പറയുന്നു, ഫഇന്നസ്സിക്ര തൻഫഉൽ മുഅ്മിനീൻ, തീർച്ചയായും ഉപദേശം വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യുന്നു. ഈ ജലസയും ഉപദേശത്തിനും ഓർമ്മപ്പെടുത്തലിനും വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. ഈ ജലസ ലോകത്ത് മുഴുവൻ സംഘടിപ്പിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. ഈ കാലഘട്ടത്തിലെ ഇമാമിന്റെ ബൈഅത്തിൽ വന്ന് ഇനി നിങ്ങളുടെ പ്രതിജ്ഞയെ, നിങ്ങളുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞയെ ഓർക്കുക എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത്. അഥവാ ഭൗതികമായ തിരക്കുകൾ കാരണം ഏതെങ്കിലും ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇനി പുതിയ രീതിയിൽ ഉപദേശങ്ങൾ ശ്രവിച്ച് വൈജ്ഞാനികവും തർബീയത്തുപരവുമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രഭാഷണങ്ങളും ശ്രവിച്ച് തങ്ങളുടെ മതപരമായ അവസ്ഥയിലേക്ക് ശ്രദ്ധിക്കുക. പരസ്പരം കൂടിയിരുന്നു കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ നന്മയെ സ്വാംശീകരിക്കാൻ പരിശ്രമിക്കുക, തിന്മകളെ ദൂരീകരിക്കുക. എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളുക, ജലസയിൽ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കരുത്. മറിച്ച് എല്ലാ പ്രോഗ്രാമുകളും കേൾക്കുമ്പോഴും അതിനുശേഷവും കൂടുതൽ സമയവും ദുആയിലും ദൈവസ്മരണയിലും കഴിച്ചുകൂട്ടുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഞങ്ങൾ ഈ ആത്മീയ ചുറ്റുപാടിൽ ഒന്ന് രണ്ട് ദിവസം കഴിച്ചുകൂട്ടി തങ്ങളുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞ പരിഷ്കരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടിയായിരിക്കണം പങ്കെടുക്കേണ്ടത്. തങ്ങളുടെ ഈമാൻ കൂടുതൽ ദൃഢമായി തീരുന്നതിനു വേണ്ടി, തങ്ങൾ തഖ്വയിൽ പുരോഗമിക്കുന്നതിനു വേണ്ടി, ഈ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശം എല്ലായ്പ്പോഴും മുന്നിൽ വെക്കുക. അവിടുന്ന് പറയുന്നു, ബൈഅത്ത് ചെയ്ത് ഈ ജമാഅത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ആത്മാർത്ഥരും ബൈഅത്ത് ചെയ്തതിന്റെ ഉദ്ദേശം ഭൗതികതയോടുള്ള സ്നേഹം തണുത്തുപോകുന്നതാണ് എന്ന് ഈ വിനീതനിൽ പ്രകടമാക്കേണ്ടതാണ്. തങ്ങളുടെ യജമാനനോടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ അതീശത്വം നേടുകയും ചെയ്യേണ്ടതാണ്. ഈ വിധത്തിലുള്ള ഒരു വേർപാട് അവസ്ഥ ഉണ്ടായിത്തീരേണ്ടതാണ്. ഇത് മുഖേന ആഖിറത്തിലേക്കുള്ള യാത്ര ഒരിക്കലും അനിഷ്ടകരമായി തോന്നരുത്. നമ്മിൽ ഓരോരുത്തരും ഓർക്കേണ്ടതാണ്, ഈ ജലസ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിലവാരം സ്വായത്തമാക്കുന്നതിനായി ഉള്ള മാർഗമായി മാറേണ്ടതാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുക എന്ന ചിന്ത ഈ ജലസയിൽ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കേണ്ടതാണ്. അല്ലാഹുവും റസൂലും നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം എപ്പോഴാണോ അറിയുന്നത്, അപ്പോൾ മാത്രമേ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം മറ്റെല്ലാ സ്നേഹങ്ങളുടെയും മേൽ അതീശത്വം നേടുകയുള്ളൂ. കേവലം അല്ലാഹുവും അവന്റെ റസൂലും നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നാം അറിഞ്ഞാൽ മാത്രം പോരാ, മറിച്ച് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നിർബന്ധമാണ്. പിന്നീട് അത് സ്വായത്തമാക്കുന്നതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതാണ്, തായിയായ പരിശ്രമം ഉണ്ടാവേണ്ടതാണ്. ഈ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആയിരിക്കും ആഖിറത്തിലേക്കുള്ള യാത്ര മനുഷ്യന് അനിഷ്ടകരമായി തോന്നാത്ത അവസ്ഥ ഉണ്ടായിത്തീരുക. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം എല്ലാവരും ഈ ലോകത്ത് നിന്ന് പോകേണ്ടതാണ്. നമ്മിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രീതിയോടും സ്നേഹത്തോടും കൂടി ഈ ലോകത്ത് നിന്ന് പോവുകയും അവന്റെ സമക്ഷത്തിൽ ഹാജരാവുകയും ചെയ്യുന്നവർ സൗഭാഗ്യവാന്മാരായിരിക്കും. ഈ കാര്യം നമ്മിൽ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ്. മനുഷ്യന് നന്മയിൽ ചരിക്കാനും തിന്മയെ വെടിയാനുമുള്ള ചിന്ത അപ്പോഴായിരിക്കും ശക്തമായ നിലയിൽ ഉണ്ടാവുക. എപ്പോഴാണോ അവന് ഞാൻ എന്നെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാകണം എന്ന ദൃഢവിശ്വാസം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് എന്നോട് എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വൽതൻലുർ നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ് വത്തഖുല്ലാ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നാളേക്ക് വേണ്ടി താൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് ഓരോ ആത്മാവും ചിന്തിച്ചു നോക്കട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിവുള്ളവനാണ്. അള്ളാഹു ഇവിടെ വ്യക്തമായ നിലയിൽ വിവരിച്ചിരിക്കുന്നു, നിങ്ങൾ പൂർണമായും അള്ളാഹുവിന്റേതാകുമ്പോഴായിരിക്കും, അവന്റെ തഖ്‌വ സ്വായത്തമാക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈമാൻ പൂർണമായി തീരുക. ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് അപ്പോഴായിരിക്കും ഈ തഖ്‌വ സ്വായത്തമാവുക. എപ്പോഴാണോ അടുത്ത ലോകത്തിലേക്കായി അവൻ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് അവൻ നോക്കുന്നത്, ആ യഥാർത്ഥവും സ്ഥായിയുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്ന് നോക്കുന്നത്. ഈ ലോകത്തിനായി മനുഷ്യൻ പരിശ്രമിക്കാറുണ്ട്. വളരെ ശുഷ്കാന്തിയോടുകൂടി ജോലി അന്വേഷിക്കുന്നു, വ്യാപാരത്തിനായി പരിശ്രമിക്കുന്നു, സ്വത്തുണ്ടാക്കുന്നതിനായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ കുട്ടികളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിനായി വ്യാകുല ചിത്തരായിക്കൊണ്ട് പരിശ്രമിക്കുന്നു. ഒരുപാട് ഭൗതിക പ്രവർത്തനങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായി അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാൾ പരിശ്രമിക്കുന്നതോടൊപ്പം ഒരു പരിധിവരെ ദുആയും ചെയ്യുന്നു, മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എനിക്ക് ദിവസേന അനേകം കത്തുകൾ ഇത്തരത്തിലുള്ള ഭൗതിക ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിനായി ദുആ ചെയ്യുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ സ്വയം ഭൗതിക ജോലികളിൽ മുഴുകിയിരിക്കുകയും അഞ്ചു നേരം നമസ്കാരം പോലും മുഴുവനായും നമസ്കരിക്കാറില്ല. ഇനി അഥവാ നമസ്കരിക്കാറുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കുത്തിമറിഞ്ഞ് നമസ്കരിക്കുന്നു. എന്നാൽ ദുആക്കായി വളരെ വേദനാജനകമായ അവസ്ഥ ഉണ്ടാക്കി കത്തുകൾ എഴുതുന്നു, അതും ഭൗതിക കാര്യങ്ങൾക്കായി. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ശേഷം വിവരിക്കുന്നതായിരിക്കും ദുആയുടെ പ്രാധാന്യം എന്താണെന്ന്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ഭൗതിക ജോലികൾക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഈ കാലഘട്ടത്തിലെ ഇമാമിനെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഒരഹമ്മദിയുടെ വാദമാണ്. അദ്ദേഹം എനിക്ക് ഒരിക്കൽ കൂടി ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ തഖ്വയുടെ ആ നിലവാരം സ്വായത്തമാക്കാറില്ല, അല്ലെങ്കിൽ സ്വായത്തമാക്കാൻ പരിശ്രമിക്കാറില്ല ഏതൊന്നാണോ ഒരു അഹമ്മദി മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാഹു മരിച്ചതിനു ശേഷം നിങ്ങളുടെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് ചോദിക്കും എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് പറഞ്ഞത് തഖ്വ സ്വായത്തമാക്കുക. നിങ്ങൾ നാളേക്ക് വേണ്ടി, ആ നാളേക്ക് വേണ്ടി, ആ വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി, അതായത് നിങ്ങളുടെ മരണത്തിന് ശേഷം തുടങ്ങുന്ന ജീവിതത്തിന് വേണ്ടി, അത് സ്ഥായിയായിട്ടുള്ള ജീവിതമാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? ഈ ലോകത്തിലെ സമ്പാദ്യം, ഈ ലോകത്തിലെ ബാങ്ക് ബാലൻസ്, ഈ ലോകത്തിലെ സ്വത്ത്, സന്താനങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ എല്ലാവരും ഇവിടെ അവശേഷിക്കും. അവരെക്കുറിച്ച് അല്ലാഹു ഒന്നും തന്നെ ചോദിക്കുകയില്ല. അല്ലാഹു ചോദിക്കുമെങ്കിൽ ഏതൊരു നന്മ പ്രവർത്തിക്കാനാണോ ഞാൻ നിർദ്ദേശിച്ചിരുന്നത് അത് നീ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നായിരിക്കും ചോദിക്കുക. ഏതെല്ലാം നന്മകൾ നാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ഏതെല്ലാം സൽപ്രവർത്തികൾ നാം അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ചെയ്തിട്ടുണ്ടോ, ഏതെല്ലാം പ്രവർത്തികൾ നാം തഖ്വയിൽ ചരിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടോ, ഏതുവരെ നാം അല്ലാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുന്നതിനായി പരിശ്രമിച്ചിട്ടുണ്ടോ, അത് അല്ലാഹുവിന്റെ സന്നിധിയിൽ ഉണ്ടായിരിക്കും. അല്ലാഹു പറയുന്നു, എന്നിലേക്ക് നിങ്ങളുടെ ഈ സമ്പത്ത് എത്തിച്ചേരുകയില്ല, മറിച്ച് തഖ്വയാണ് എത്തിച്ചേരുക. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ കാര്യം മുന്നിൽ വെക്കുക, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും അത് അല്ലാഹുവിനോടുള്ള കടമ നിറവേറ്റണം എന്ന ചിന്തയോടുകൂടിയാണെങ്കിലും, അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റണം എന്ന ചിന്തയോടുകൂടിയാണെങ്കിലും, ഏത് പ്രവൃത്തിയും പൂർണ്ണമായും തഖ്വയുടെ മാർഗത്തിൽ ചരിച്ചുകൊണ്ടാണെങ്കിൽ ആ പ്രവൃത്തി, അതിനെക്കുറിച്ച് തന്നെയാണ് അല്ലാഹു പറയുന്നത്, നോക്കുക നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത്. ആ പ്രവൃത്തികൾ തന്നെയാണ് അല്ലാഹുവിന്റെ സന്നിധിയിൽ സ്വീകാര്യതയുടെ സ്ഥാനം കരസ്ഥമാക്കുന്നത്. അല്ലാഹുവിനോടുള്ള തഖ്വയെ മുൻനിർത്തി ദാസൻ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും. അല്ലാഹുവിനെ വഞ്ചിക്കുവാൻ സാധ്യമല്ല. അല്ലാഹു നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും നിയ്യത്തിനെ കുറിച്ചും ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും അറിയുന്നവനാണ്. അവനറിയാം നമ്മുടെ പ്രവർത്തനം എന്താണ്, ആ പ്രവർത്തനം കൊണ്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്. അതുകൊണ്ടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം നിയ്യത്തിലാണ്. അല്ലാഹുവിന്റെ പക്കൽ നമ്മുടെ അത്തരം പ്രവർത്തനങ്ങളായിരിക്കും സ്വീകാര്യമാവുക. ഏതൊന്നാണോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നല്ലതായിട്ടുള്ളത്, അതുപോലെ തന്നെ അല്ലാഹുവിനോടുള്ള തഖ്വ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ചെയ്തത്, അല്ലാഹുവിനോടുള്ള കടമ നിറവേറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. അല്ലാഹു തന്നിൽ വിശ്വസിച്ചതിനു ശേഷം രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിബന്ധനയായി നിശ്ചയിച്ചിരിക്കുന്നത് നമസ്കാരത്തിന്റെ നിലനിർത്തലാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് നമസ്കരിക്കുന്നവരെ വളരെ ശക്തമായ നിലയിൽ ഭയപ്പെടുത്തുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പറയുന്നു, ഫവൈലുല്ലിൽ മുസല്ലീൻ, അതായത് നമസ്കാരക്കാർക്ക് നാശം. അതായത് നമസ്കാരത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്ത നമസ്കാരക്കാർക്ക്, അവർ തഖ്വയില്ലാതെ നമസ്കരിക്കുന്ന ആളുകളാണ്. അല്ലാഹു ആലിമുൽ ഗൈബാണ്, അവൻ ഖബീറും അലീമുമാണ്, അവന് എല്ലാ അദൃശ്യകാര്യങ്ങളെ കുറിച്ചും അറിയാം, അവന് എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാം, നിയ്യത്തിനെ കുറിച്ചും അറിയാം, നമസ്കരിക്കുന്ന അവസ്ഥയെ കുറിച്ചും അറിയാം. തഖ്വ ശൂന്യമായ നമസ്കാരങ്ങൾ അവൻ തിരിച്ചയക്കുന്നു. നമ്മിൽ ഓരോരുത്തരും വളരെയധികം ഭയത്തോടുകൂടി തങ്ങളുടെ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. കാരണം നമസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് സ്വായത്തമാക്കുന്നതിനായി ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്യേണ്ടതായി വരും. അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ഞാൻ ജിന്നിനെയും മനുഷ്യനെയും കേവലം ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നമസ്കാരം ഇബാദത്തിന്റെ അകക്കാമ്പാണ്. ഞാൻ പറഞ്ഞതുപോലെ ഭൗതികരായിട്ടുള്ളവർ ഭൗതികത കരസ്ഥമാക്കുന്നതിനായി എത്രമാത്രം കൈകാലിട്ടടിക്കുന്നു, എത്രമാത്രം അത്യധ്വാനം ചെയ്യുന്നു, എത്രമാത്രം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, ഇത്രമാത്രം വ്യാകുലപ്പെടുന്നു, ഏതുവരെ എന്നാൽ തന്റെ ആരോഗ്യം നശിപ്പിച്ചു കളയുന്നു. ഭൗതികമായിട്ടുള്ള സമ്പത്തിന്റെ സ്വത്തിന്റെ നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ചിലർക്ക് ഹൃദയാഘാതമുണ്ടാകുന്നു. ചിലർ പ്രതീക്ഷിച്ച അത്ര ഫലം ലഭിക്കാത്തത് കാരണം ഇത്രമാത്രം ഡിപ്രഷന് വിധേയരാകുന്നു. മുഴുവൻ ജീവിതവും അവർക്ക് അത് രോഗമായിത്തീരുന്നു. ഇതെല്ലാം തന്നെ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്. നോക്കുമ്പോൾ മനുഷ്യന്റെ പ്രവർത്തനപരമായ ആക്റ്റീവായിട്ടുള്ള ജീവിതം ഏറ്റവും കൂടിയാൽ 60-70 വയസ്സ് വരെയാണ്. അതിനുശേഷമുള്ള ജീവിതം പൊതുവിൽ പ്രവർത്തനപരമായിരിക്കുകയില്ല. പിന്നീട് പൊതുവിൽ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിലായിരിക്കും മനുഷ്യൻ ജീവിക്കുന്നത്. ഇവിടെയും നോക്കുക, ഇവിടെ ഈ രാജ്യങ്ങളിൽ കുട്ടികളും സംരക്ഷിക്കാറില്ല. അധികം ആളുകളും വൃദ്ധസദനങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അയക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ മക്കൾ ചെല്ലുന്നു, എന്നിട്ട് ഞങ്ങൾ വളരെ വലിയ ഔദാര്യം കാണിച്ചു എന്ന് ധരിക്കുന്നു. ആ സമയത്ത് ആരും ഒന്നും ചോദിക്കുകയില്ല. ആ സമയത്ത് നഴ്സുമാരുടെ കാരുണ്യത്തിലായിരിക്കും എല്ലാം. ഈ പ്രായത്തിലെത്തുമ്പോൾ ഇവർക്ക് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുണ്ടാകുന്നു, അള്ളാഹുവിന്റെ സ്മരണയും പിന്നീടുണ്ടാകുന്നു. ആ സമയത്ത് ചിലർക്ക് പരലോക ജീവിതത്തെക്കുറിച്ചുള്ള വ്യാകുലതയും ഉണ്ടാകുന്നു. ശുഭപര്യവസാനത്തിനായി ദുആ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ മുഅ്മിൻ ഈ പ്രായത്തിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ തന്റെ ശുഭപര്യവസ്ഥാനത്തെ കുറിച്ച് വ്യാകുലപ്പെടുന്നവനാണ്. തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥവും അടിസ്ഥാനവുമായ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ്. തന്റെ ഇബാദത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നവനാണ്. ലോകത്തിലെ താൽപര്യങ്ങൾ, ലോകത്തിലെ വർണ്ണപ്പകിട്ട് അവനെ ഇബാദത്തിൽ നിന്ന് അശ്രദ്ധനാക്കുന്നതല്ല, നമസ്കാരത്തിൽ നിന്ന് അശ്രദ്ധനാക്കുന്നതല്ല. ഇതും അഹമ്മദി വീടുകളിൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. പൊതുവിൽ ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാൾ ഇബാദത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാറില്ല എങ്കിൽ രണ്ടാമത്തെയാൾ ഇതിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഒരുപാട് ആളുകൾ മുലാഖാത്തിലും അതുപോലെ തന്നെ കത്തുകളിലൂടെയും എന്നോട് പറയുന്നു, ഞങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്താലും അവർക്ക് നമസ്കാരത്തിലേക്ക് ശ്രദ്ധയില്ല. അവർക്ക് ശ്രദ്ധ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി പൊതുവിൽ സ്ത്രീകളാണ് കൂടുതലായി പറയുന്നത്. ഈ കാര്യം സ്ത്രീകൾക്ക് നമസ്കാരത്തിലേക്ക് ശ്രദ്ധ കൂടുതലാണ് എന്നുള്ളത് ഒരു കണക്കിന് സന്തോഷകരമാണ്. കാരണം അവരുടെ ഈ ശ്രദ്ധ നിമിത്തം കുട്ടികളെയും ശ്രദ്ധിക്കുന്നതായിരിക്കും, അങ്ങനെ ശരിയായ തർബിയത്ത് നൽകാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അതോടൊപ്പം ഈ കാര്യം ചിന്തിപ്പിക്കുന്നതാണ്, പുരുഷന്മാർ അവരെ ശക്തരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവർ വീടിന്റെ മേൽനോട്ടക്കാരാണ്, അവർ നമസ്കാരത്തിൽ അലസരാണ്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അദ്ദേഹം വീട്ടുകാർക്കായി മാതൃകയാവുക എന്നുള്ളത്. എന്നല്ല, മാതൃകയാകേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നു. അവർ അഥവാ ഈ ലക്ഷ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണത്. പിന്നീട് മക്കൾ എന്ത് മാതൃക സ്വായത്തമാക്കാനാണ്? യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കാറുണ്ട്. കുട്ടികൾ യുവാക്കളാകുമ്പോൾ, യുവത്വത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ പിതാവ് നമസ്കരിക്കാറില്ല എങ്കിൽ പറയുന്നു, ഞങ്ങൾ എന്തിനു നമസ്കരിക്കാനാണ്? മാതാവ് ഉപദേശിച്ചിരുന്നാലും ശരി. നമസ്കാരം എന്ന് പറയുന്നത് ഇബാദത്തിന്റെ കഴമ്പാണ്. അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന രീതി ഇങ്ങനെ ആകേണ്ടിയിരുന്നു. മസ്ജിദോ നമസ്കാര സെന്ററോ ദൂരത്തിലാണെങ്കിൽ പോലും വീടുകളിൽ ജമാഅത്തായി നമസ്കരിക്കുക. നമസ്കാരത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് വീട് നിറയുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ അനുഗ്രഹം വീടുകളിൽ ഇറങ്ങുന്നതിന് വേണ്ടി. പുരുഷന്മാർക്കാണ് പ്രത്യേകിച്ച് നമസ്കാരം നിലനിർത്താനുള്ള കൽപ്പനയുള്ളത്. നമസ്കാരം നിലനിർത്തുക എന്നതുകൊണ്ടുള്ള അർത്ഥം തന്നെ ഇതാണ്. വളരെ അത്യാവശ്യമായ എന്തെങ്കിലും നിർബന്ധിതാവസ്ഥ ഇല്ലായെങ്കിൽ നമസ്കാരം ജമാഅത്തോടുകൂടി അനുഷ്ഠിക്കുക. ഇവിടെ ജലസയുടെ 3 ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയവും വൈജ്ഞാനികവും സ്വഭാവപരമായ പുരോഗതിക്കായിട്ടുള്ള പ്രോഗ്രാമുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അധികം ആളുകളും തഹജ്ജുദിലേക്കും ശ്രദ്ധിക്കുന്നു, ഫർള് നമസ്കാരങ്ങളും ജമാഅത്തോടുകൂടി നമസ്കരിക്കുന്നു. ഇത് തങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥായി ആയിട്ടുള്ള ഭാഗമാക്കുന്നതിനായി പരിശ്രമിക്കുക. അപ്പോഴായിരിക്കും തഖ്വയുടെ വളരെ പ്രധാനപ്പെട്ട വശത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് നാം എന്ന് പറയാൻ സാധിക്കുക. അപ്പോഴായിരിക്കും ജലസ സംഘടിപ്പിച്ചത് കൊണ്ടുള്ള ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായി തീരുക. ജലസ സംഘടിപ്പിച്ചുകൊണ്ട് വിളംബരം നടത്തിക്കൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തഖ്വയിൽ പുരോഗമിക്കാനുള്ള ശ്രദ്ധയ്ക്കും അതിനുള്ള പരിശ്രമത്തിനും തന്നെയാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അവിടുന്ന് ജലസയുടെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹൃദയം ആഖിറത്തിലേക്ക് പൂർണ്ണമായും തിരിയുകയും ജലസയിൽ പങ്കെടുക്കുന്നവരിൽ അല്ലാഹുവിനോടുള്ള ഭയം ജനിക്കുകയും പരിത്യാഗത്തിലും തഖ്വയിലും ദൈവഭയത്തിലും സൂക്ഷ്മതയിലും ഹൃദയ നിർമ്മലതയിലും പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരാൾ മറ്റൊരാൾക്ക് മാതൃകയായി തീരുകയും ചെയ്യുന്നതിന് വേണ്ടി. വിനയവും നമ്രതയും പരിശുദ്ധിയും അവരിൽ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി, ദീനീ പ്രവർത്തനത്തിനായി പരിശ്രമിക്കുന്നതിന് വേണ്ടി. ആദ്യത്തെ കാര്യം അവിടുന്ന് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആഖിറത്തിലേക്ക് പൂർണ്ണമായും തിരിയുക. അതുതന്നെയാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയും. നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്ന് നോക്കുക. ഈ ലോകത്തിലെ ദുഃഖത്തിന് പകരമായി ആഖിറത്തിനെ കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടുക, ഈ അവസ്ഥ തഖ്വ ഉണ്ടാകുമ്പോഴാണ് സംജാതമാവുക. തഖ്വയുണ്ടെങ്കിൽ ഇതുതന്നെയായിരിക്കും ദൈവചിന്തയിലേക്കും താല്പര്യമുണ്ടാക്കുക. എവിടെയാണോ അല്ലാഹുവിനോടുള്ള കടമകൾ നിറവേറ്റപ്പെടുന്നത്, അവിടെ സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം നടക്കുന്നതാണ്. അതിനായി സൃഷ്ടികളോടുള്ള കടമ നിറവേറ്റുന്നതിനായി പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവും ഹൃദയങ്ങളിൽ ജനിപ്പിക്കേണ്ടത് നിർബന്ധമായി നിശ്ചയിക്കുകയുണ്ടായി. പിന്നീട് ഒരു ഭാഗത്ത് മാത്രമുള്ള സ്നേഹവും സാഹോദര്യവും മാത്രമല്ല, മറിച്ച് സമൂഹത്തിലും അതിന്റെ നന്മ നിറഞ്ഞ സ്വാധീനം ഉണ്ടാവേണ്ടതാണ്. നിങ്ങളുടെ വിനയവും നമ്രതയും നന്മയും മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയും ഈ വിധത്തിലായിരിക്കണം. ജനങ്ങൾ പറയണം, ഈ അഹമ്മദികൾ ലോകത്തിലെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്. അല്ലാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റുന്നതിന്റെ മാതൃക കാണണമെങ്കിൽ ഈ അഹമ്മദികളിൽ കാണുക എന്നവർ പറയണം. പിന്നീട് അവിടുന്ന് പറഞ്ഞു, ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആസൂത്രണങ്ങൾ ചെയ്യുക. ദീനീ പ്രവർത്തനങ്ങളിൽ ദീനിന്റെ പ്രചാരണത്തിനായി സാമ്പത്തിക ത്യാഗങ്ങളുണ്ട്, മസ്ജിദുകളുടെ നിർമ്മാണത്തിനായുള്ള ശ്രദ്ധയും പരിശ്രമവുമുണ്ട്, തബ്ലീഗിനായുള്ള ആസൂത്രണങ്ങളുമുണ്ട്. ഈ ആസൂത്രണങ്ങളോടൊപ്പം ഓരോ അഹമ്മദിയും തന്റെ സമയവും ഈ ലക്ഷ്യത്തിനായി നൽകണം. ജലസയിൽ വന്ന് നാം ഈ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ നടത്തപ്പെടുന്ന പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ആ ലക്ഷ്യങ്ങൾ സ്വായത്തമാക്കാനുള്ള ശ്രദ്ധ നമുക്ക് ഇവിടെ വെച്ച് ഉണ്ടാകുന്നു. അത് നമ്മുടെ ജീവിതത്തിന്റെ സ്ഥായിയായ മാർഗമായി മാറ്റേണ്ടതാണ്. ജലസയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ഇബാദത്തിന്റെ നിലവാരം ഓരോ അഹമ്മദിയും ഉയർത്തുന്നതോടൊപ്പം അല്ലാഹുവിനോടുള്ള മറ്റു കടമകൾ നിറവേറ്റുന്നതോടൊപ്പം സൃഷ്ടികളോടുള്ള ഉത്തരവാദിത്വവും നിറവേറ്റുക. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും നിറവേറ്റുക. പരസ്പരം എന്തെങ്കിലും വിധത്തിലുള്ള കലഹമുണ്ടെങ്കിൽ ജലസയുടെ അനുഗ്രഹം കൊണ്ട് അതും ദൂരീകരിക്കാൻ പരിശ്രമിക്കുക. അഥവാ ഈ ജലസയിൽ പങ്കെടുക്കുന്നതിന്റെ ഉദ്ദേശം അപ്പോൾ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴാണോ എല്ലാവിധത്തിലുള്ള തിന്മയും ദൂരീകരിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ഇവിടെ ഒരു വലിയ സംഖ്യ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നവരാണ്, ഭൗതികതയാണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്നവരാണ്, അത് സ്വായത്തമാക്കുന്നതിനായി എല്ലാവിധത്തിലും പരിശ്രമിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് ദീനിൽ അടിയുറച്ചു നിൽക്കുക, ദീനിനു വേണ്ടി ത്യാഗത്തിനായി സന്നദ്ധരാകുക, തക്വയിലൂടെ ചരിക്കുന്നതിനായി പരിശ്രമിക്കുക, ഇതെല്ലാം വളരെ വലിയ ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുഅ്മിന് വളരെ പ്രധാനപ്പെട്ടതായി നിശ്ചയിച്ചിരിക്കുന്നു. ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടുത്തെ വർണ്ണ പകിട്ടിൽ മുങ്ങിപ്പോകുന്നു. ഭൂരിഭാഗത്തിന്റെ പ്രവർത്തനം അത് യഥാർത്ഥത്തിൽ ഷെയ്ത്താന്റെ പ്രവർത്തനമാണ്. ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പ്രവർത്തനമാണ് അത് ഷെയ്ത്താന്റെ പ്രവർത്തനമാണ്. അത് ഇവിടെ വരുന്നവരുടെ താല്പര്യത്തിന് കാരണമായി തീരുന്നു. ഇവിടെ വരുന്നവരിൽ പുതിയവർ, ഏതെങ്കിലും വിധത്തിലുള്ള കോംപ്ലക്സ് ഉള്ളവർ, അപകർഷതാബോധത്തിൽ അകപ്പെട്ടവർ തങ്ങളുടെ പുരോഗതിക്കുള്ള രഹസ്യം ഇതാണെന്ന് മനസ്സിലാക്കുന്നു. ഇവരുടെ പിന്നാലെ പോകാം, ദീനിനെ പുറന്തള്ളാം, ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകാം, എന്നാൽ ഇതിൽ പുരോഗതിയല്ല ഉള്ളത്, മറിച്ച് ഇതിൽ നാശമാണുള്ളത്. അല്ലാഹു പറയുന്നു, ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുക, അല്ലയോ ബുദ്ധിമാന്മാരെ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. ഇവിടെ അല്ലാഹു തഖ്വ സ്വായത്തമാക്കുന്നവരെയാണ് വിജയികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, ബുദ്ധിമാന്മാരും അവരാണ്. ആരാണോ താൽക്കാലിക ആഗ്രഹങ്ങളെ എല്ലാമായി ഗണിക്കാതിരിക്കുകയും ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുകയും ഇവയെ അങ്ങനെ മനസ്സിലാക്കി തങ്ങളുടെ അനശ്വരമായ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കുകയും ചെയ്തത്, ദീനിനെ ദുനിയാവിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ആരാണോ ഈ ലോകത്തിലെ ജീവിതം തന്നെ എല്ലാമാണെന്ന് മനസ്സിലാക്കിയത്, അവർ തങ്ങളുടെ അനശ്വര ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അനശ്വര ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ആളെ ബുദ്ധിമാൻ എന്ന് പറയാൻ സാധ്യമല്ല. വലിയ വസ്തുവിനു വേണ്ടി ചെറിയ വസ്തുവിനെ ത്യജിക്കുന്നവനെ മാത്രമേ ബുദ്ധിമാൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി ലോകത്തെ ത്യജിക്കുക, ഇത് തന്നെയാണ് ബുദ്ധി. മനുഷ്യൻ യഥാർത്ഥത്തിലുള്ള മുഅ്മിൻ ഇത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി മാറ്റേണ്ടതാണ്. ഈ ലക്ഷ്യം എങ്ങനെ കരസ്ഥമാക്കാൻ സാധിക്കും? അല്ലാഹു പറയുന്നു, ഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. ഈ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഖുർആൻ, ഇത് നാം ഇറക്കിയ ഗ്രന്ഥമാണ്, ഇത് അനുഗ്രഹപൂർണമാണ്. അതുകൊണ്ട് അതിനെ അനുധാവനം ചെയ്യുക, ഭയഭക്തി കൈക്കൊള്ളുക നിങ്ങളിൽ കരുണ ചൊരിയപ്പെടുന്നതിന് വേണ്ടി. നാം അഥവാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളായി തീരണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ പിന്തുടരേണ്ടതായി വരും. അതിനാണ് അല്ലാഹു നമ്മെ ഉപദേശിച്ചിരിക്കുന്നത്. ഈ അനുധാവനമാണ് തഖ്വയുടെ മാർഗം അടയാളപ്പെടുത്തുന്നത്. ഇതിന്റെ ഫലമായി അല്ലാഹു പറയുന്നു, നിങ്ങളിൽ അല്ലാഹു കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, കാരുണ്യം അവസാനിക്കുകയില്ല, മറിച്ച് അത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം മുബാരക്കൻ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ബറക്ക എന്നതിന്റെ അർത്ഥം തന്നെ ഇതാണ്, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നല്ല വസ്തുക്കളും എന്ന് മാത്രമല്ല, അതിൽ ഓരോ നിമിഷവും വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അഥവാ മനുഷ്യൻ അവന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനായി ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അവന്റെ റഹ്മാനിയത്ത് തന്നെയാണ്. അല്ലാഹു പറയുന്നു, ഞാൻ അവന് പത്തിരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്. എന്നല്ല 700 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്നതാണ്. ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല, പറയുന്നു ഞാൻ അതിലും കൂടുതലായി വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. തഖ്വയിൽ ചരിക്കുമ്പോൾ നോക്കുക ഏതു വിധത്തിലാണ് ഫലം ഭക്ഷിക്കുന്നത്. പിന്നീട് ഒരു പ്രവൃത്തിക്ക് അനേകം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നു, അളവില്ലാത്ത വിധം ഭക്ഷിക്കുന്നു. നമ്മിൽ ഓരോരുത്തരും വിശുദ്ധ ഖുർആന്റെ കൽപ്പനകളെ പിന്തുടരുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. അപ്പോഴായിരിക്കും യഥാർത്ഥ തഖ്വയിൽ ചരിക്കുന്നവരാണ് നാം എന്ന് പറയാൻ സാധിക്കുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തഖ്വയുടെ വിശദീകരണം നൽകിക്കൊണ്ടൊരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യന്റെ മുഴുവൻ ആത്മീയ സൗന്ദര്യവും തഖ്വയുടെ എല്ലാ സൂക്ഷ്മമായ മാർഗങ്ങളിലും ചരിക്കുക എന്നതാണ്. തഖ്വയുടെ സൂക്ഷ്മമായ മാർഗങ്ങൾ ആത്മീയ സൗന്ദര്യത്തിന്റെ സൂക്ഷ്മമായ കൊത്തുപണിയും മനോഹരമായ ചിത്രപ്പണിയുമാണ്. ഈ കാര്യം വ്യക്തമാണ്. അള്ളാഹുവിന്റെ അമാനത്തുകളും വിശ്വാസ പ്രതിജ്ഞകളും കഴിവിന്റെ പരമാവധി പാലിക്കുക എന്നതും അടിമുതൽ മുടിവരെ എത്ര ശക്തിയും അവയവവും ഉണ്ടോ അതിൽ പ്രത്യക്ഷത്തിൽ കണ്ണുകളും ചെവിയും കാലും കൈയും അതുപോലെ മറ്റ് അവയവങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ആന്തരികമായ നിലയിൽ ഹൃദയവും മറ്റു കഴിവുകളും സ്വഭാവവും ഇവയെല്ലാം കഴിവിന്റെ പരമാവധി അവസരോചിതമായി ഉപയോഗിക്കുക, അനാവശ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് തടയുക, അവയുടെ അദൃശ്യ ആക്രമണങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ഇതാണ് അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റൽ. അള്ളാഹു നൽകിയിരിക്കുന്ന അമാനത്തുകൾ, അള്ളാഹുവിനോട് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞകൾ, അവ എല്ലായ്പ്പോഴും പൂർത്തിയാക്കുന്നതിനായി പരിശ്രമിക്കുക. എല്ലാ അവയവങ്ങൾ കൊണ്ടും അവ പൂർത്തിയാക്കുക. കൈ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഏതൊന്നാണോ അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുക. എല്ലാ ചീത്ത പ്രവൃത്തികളിൽ നിന്നും രക്ഷപ്പെടുക. കാലുകളുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന നന്മയിലേക്ക് സഞ്ചരിക്കുന്നവരായി തീരുക. ഹദീസിൽ വന്നിട്ടില്ലേ, പള്ളികളിലേക്ക് പോകുന്ന ഓരോ കാൽവെപ്പിനും പ്രതിഫലം ലഭിക്കുന്നതാണ്. ഭൗതിക കെട്ടുപാടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നമസ്കരിക്കുന്നതിനായി പള്ളിയിലേക്ക് പോകുന്ന ഓരോ കാൽപാടും അത് അള്ളാഹുവിന്റെ കടമ നിറവേറ്റുന്നവയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ള അദൃശ്യമായ കഴിവുകൾ, അതിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുക, അള്ളാഹുവിനു വേണ്ടി അവ ഉപയോഗപ്പെടുത്തുക. പിന്നീട് ആക്രമിക്കുന്ന ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. പറയുന്നു മറഞ്ഞിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുക. ശൈത്താൻ ഏതു വിധത്തിലും ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. പിന്നീട് അള്ളാഹു പറയുന്നു, ഇതോടൊപ്പം തന്നെ സൃഷ്ടികളോടുള്ള കടമയും നിറവേറ്റേണ്ടതാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള കടമകളാണ്, മറ്റൊന്ന് സൃഷ്ടികളോടുള്ള ചില കടമകളുണ്ട്, അതും പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഈ മാർഗം തന്നെയാണ് മനുഷ്യന്റെ എല്ലാ ആത്മീയ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തഖ്വയെ വസ്ത്രം എന്ന പേരിലാണ് വിളിച്ചിരിക്കുന്നത്. ലിബാസു തഖ്വ എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ വാക്കാണ്. ഇത് ഈ കാര്യത്തിനുള്ള തെളിവാണ്. ആത്മീയ സൗന്ദര്യവും ആത്മീയ മനോഹാരിതയും തഖ്വ മുഖേനയെ സംജാതമാവുകയുള്ളൂ. ഇനി തഖ്വ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിന്റെ എല്ലാ അമാനത്തുകളും ഈമാനിക പ്രതിജ്ഞകളും അതുപോലെ തന്നെ സൃഷ്ടികളുടെ എല്ലാ അമാനത്തുകളും പ്രതിജ്ഞകളും കഴിവിന്റെ പരമാവധി പാലിക്കുക എന്നതാണ്. അതായത് അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങൾ പോലും കഴിവിന്റെ പരമാവധി പാലിക്കുക. അതായത് അള്ളാഹുവിനോടുള്ള കടമയും സൃഷ്ടികളോടുള്ള കടമയും അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഉത്തരവാദിത്വങ്ങൾ പോലും പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വ്യാപാരികളായിട്ടുള്ള ആളുകളുണ്ട്, ജീവിതത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങളുണ്ട്, അവിടെ നടത്തപ്പെടുന്ന വാഗ്ദാനങ്ങളും പ്രതിജ്ഞകളും നടത്തപ്പെടുന്ന കരാറുകളും അവ പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. തങ്ങളുടെ ജോലി അത് നീതിയോടുകൂടി ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ തന്റെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. ഇതുകൂടാതെ അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. ചുരുക്കത്തിൽ എല്ലാവിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നവരെയാണ് തഖ്വയിൽ ചരിക്കുന്നവർ എന്ന് പറയാൻ സാധിക്കുക. പിന്നീട് അവിടുന്ന് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മുത്തക്കിയായി തീരുന്നതിന് ഇത് നിർബന്ധമാണ്. വ്യഭിചാരം, കളവ്, അവകാശ ധ്വംസനം, പ്രകടനാത്മകത, നിസ്സാരവൽക്കരിക്കൽ, അഹങ്കാരം, ലുബ്ധ മുതലായ വലിയ കാര്യങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതിനു ശേഷം ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കേണ്ടതാണ്. ഈ വലിയ കാര്യങ്ങൾ, കളവ്, വ്യഭിചാരം മുതലായവ, ഇതിൽ നിന്ന് മനുഷ്യരെല്ലാവരും രക്ഷപ്പെടാറുണ്ട്. അതുപോലെ തന്നെ കാണിച്ചുകൂട്ടൽ, പിശുക്ക്, ഇതും വലിയ കാര്യങ്ങളാണ്. അഹങ്കാരം, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. പിന്നീട് നീചമായ സ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. പിന്നീട് ഇതിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല വേണ്ടത്, മറിച്ച് ഇതിനെതിരായ സത്സ്വഭാവത്തിൽ പുരോഗതി പ്രാപിക്കേണ്ടതാണ്. നല്ല സ്വഭാവങ്ങളിൽ പുരോഗതി പ്രാപിക്കുക. നല്ല സ്വഭാവം എന്താണ്? ജനങ്ങളോട് നല്ല രീതിയിൽ സത്സ്വഭാവത്തോടെ സഹാനുഭൂതിയോടെ പെരുമാറുക. അള്ളാഹുമായി സത്യസന്ധമായ നിലയിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയും കാണിക്കുക. സേവനത്തിന്റെ മക്കാമെ മഹ്മൂദ് അന്വേഷിക്കുക. അതായത് അള്ളാഹുവിന്റെ കടമ നിറവേറ്റുന്നതിനും ദീനീ സേവനത്തിനും വേണ്ടി അങ്ങേയറ്റം ഉന്നതമായ നിലയിൽ പരിശ്രമിക്കുക. അത് പ്രശംസായോഗ്യമായ സ്ഥാനമാണ്. ഈ കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ മുത്തക്കിയായി പറയപ്പെടുന്നത്. ആരാണോ ഈ കാര്യങ്ങളുടെ സമ്മേളനമായി തീരുന്നത്, അതായത് ഇതെല്ലാം ആരിലാണോ ഉണ്ടാകുന്നത്, അവർ തന്നെയാണ് യഥാർത്ഥ മുത്തക്കി. അതായത് ഏതെങ്കിലും ചില സ്വഭാവ ഗുണങ്ങൾ ഓരോന്നായി ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുത്തക്കി എന്ന് പറയാൻ സാധ്യമല്ല. ഒരുപാട് സ്വഭാവ ഗുണങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അഥവാ ഒന്നോ രണ്ടോ മൂന്നോ ഗുണങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായ മുത്തക്കി എന്ന് പറയാൻ സാധ്യമല്ല. പറയുന്നു, മുത്തക്കി അയാളാണ് ആരിലാണോ ഈ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉള്ളത്. പിന്നീട് നീചമായ കാര്യങ്ങളെ ഇല്ലാതാക്കി ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ്. പിന്നീട് എല്ലാ സ്വഭാവ ഗുണങ്ങളും സ്വായത്തമാക്കുക. അത്തരത്തിലുള്ളവരെയാണ് മുത്തക്കി എന്ന് പറയുന്നത്. പറയുന്നു, വിവിധങ്ങളായ സ്വഭാവങ്ങൾ ചിലരിൽ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ മുത്തക്കി എന്ന് പറയാൻ സാധ്യമല്ല. ഏതുവരെ പൂർണ്ണമായ നിലയിൽ എല്ലാ സ്വഭാവ ഗുണങ്ങളും അയാളിൽ ഇല്ലയോ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അള്ളാഹു അത്തരം ആളുകളുടെ സംരക്ഷകനായിത്തീരുന്നു. അതായത് മനുഷ്യന് ആ നിലയിലേക്ക് എത്തുമ്പോൾ പിന്നീട് അവർക്ക് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിക്കുകയുമില്ല. അള്ളാഹു പിന്നീട് അവരോടൊപ്പം ഉണ്ടാകുന്നു. അവൻ പറയുന്നത് പോലെ വഹുവ യതവല്ല സ്വാലിഹീൻ. ഹദീസ് ഷരീഫിൽ വന്നിരിക്കുന്നു, അള്ളാഹു അവർ പിടിക്കുന്ന കൈയായിത്തീരുന്നു, അവർ കാണുന്ന കണ്ണായിത്തീരുന്നു, അവർ കേൾക്കുന്ന ചെവിയായിത്തീരുന്നു, അവർ നടക്കുന്ന കാലായിത്തീരുന്നു. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു, ആരാണോ എന്റെ വലിയോട് ശത്രുത പുലർത്തുന്നത്, ഞാൻ അവനോട് പറയുന്നു എന്നെ നേരിടാനായി തയ്യാറായി നിന്നുകൊള്ളുക. ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും അള്ളാഹുവിന്റെ വലിയെ ആക്രമിക്കുമ്പോൾ അള്ളാഹു ഒരു പെൺസിംഹത്തിൽ നിന്നും അവളുടെ കുട്ടിയെ തട്ടിയെടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അത് ദേഷ്യത്തോടെ ആക്രമിക്കുന്നത് പോലെ അള്ളാഹു അവരെ ആക്രമിക്കുന്നു. ഈ തഖ്വയുടെ സ്ഥാനം കരസ്ഥമാക്കാനായി നാം പരിശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഞാൻ കേൾപ്പിച്ച ജലസാ സാലാനയുടെ ലക്ഷ്യം വിവരിച്ച ആദ്യത്തെ ഉദ്ധരണിയിൽ അവിടുന്ന് പറയുകയുണ്ടായി, ജലസയിൽ വന്ന് തങ്ങളുടെ ദീനീപരമായ പ്രവർത്തനത്തിലും ശ്രദ്ധിക്കുക. എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്, സംക്ഷിപ്തമായി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദീനീ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ദീനിന്റെ തബ്ലീഗും അതിനുവേണ്ടി ത്യാഗം ചെയ്യലുമാണ്. നിങ്ങളിൽ അധിക പേരും പാകിസ്ഥാനിൽ നിന്നും ഹിജ്രത്ത് ചെയ്ത് ഇവിടെ വന്നവരാണ്. ഇവിടെ നിങ്ങൾ വന്നത് പാകിസ്ഥാനിൽ നിങ്ങൾക്ക് ദീനിന്റെ ഇഷാഅത്തും തബ്ലീഗ് പ്രവർത്തനവും ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ദീനനുസരിച്ച് പ്രവർത്തിക്കാൻ പോലും അനുവാദമില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അവിടെ പൊതുവായി തുറന്ന നിലയിൽ നമസ്കാരം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. കലിമ എഴുതുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നിന്ന് കലിമ മായ്ച്ചു കളയുന്നതിനായി ഭരണാധികാരികളുടെ മേൽനോട്ടക്കാരും പോലീസുകാരും മൗലവിമാരുടെ വാക്കുകൾ കേട്ടുവരുന്നു. ഇപ്പോൾ വലിയ നഗരങ്ങളിലെ വലിയ പള്ളികളിലും ഇവരുടെ കണ്ണുകളുണ്ട്. എന്നിരുന്നാലും ദീനിന്റെ കാര്യത്തിൽ അഹമ്മദികളിൽ ബുദ്ധിമുട്ടുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ അധിക പേരും ഇവിടെ വന്നിരിക്കുന്നത്. ഈ ജലസയുടെ ദിവസങ്ങളിൽ തായ്ലൻഡിൽ നിന്നും ഒരുപാട് പാകിസ്ഥാനി ഫാമിലികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ കുടുങ്ങിപ്പോയ പാകിസ്ഥാനികളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. യു എൻ ഒ മുഖേന ഇങ്ങോട്ടാണ് അയച്ചത്. ഇവിടെ വരുന്നവരിൽ ചിലർ പാകിസ്ഥാനിൽ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ചിലർ ചുറ്റുപാടുകൾ കാരണം ബുദ്ധിമുട്ടിലായിരുന്നു. ഏതായിരുന്നാലും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ സ്വതന്ത്രരാണ്. അതുകൊണ്ട് പാകിസ്ഥാനി അഹമ്മദി സഹോദരങ്ങൾക്കായി പുറത്തുള്ളവർ ഒരുപാട് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹു പെട്ടെന്ന് തന്നെ അവരുടെ ദിവസവും കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അവർക്കും മതസ്വാതന്ത്ര്യം ലഭിക്കട്ടെ. മറ്റൊരു വലിയ ഉത്തരവാദിത്വം പാകിസ്ഥാന് പുറത്ത് താമസിക്കുന്ന അഹമ്മദികളിൽ അർപ്പിതമായിട്ടുള്ളത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ദീനി പ്രവർത്തനത്തിനായി മുന്നോട്ട് വരിക. ഹോളണ്ട് ഒരു ചെറിയ രാജ്യമാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഇസ്ലാമിനെ അപമാനിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇവിടെ അഹമ്മദികൾ ഒരു പദ്ധതി ഇട്ടുകൊണ്ട് സ്ഥിരചിത്തതയോടുകൂടി തബ്ലീഗ് പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരുന്നു എങ്കിൽ ഒരു പരിധിവരെ ഇസ്ലാമിനെതിരെയുള്ള മോശമായ ചിന്താഗതിയെ ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നു. മറിച്ച് ഇസ്ലാമിന്റെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരവും ലഭിക്കുമായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമനത്തിന്റെ ഒരു ലക്ഷ്യം, മറിച്ച് ഏറ്റവും വലിയ ലക്ഷ്യം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശുദ്ധ ഖുർആന്റെ രൂപത്തിൽ നമ്മുടെ പക്കൽ സുരക്ഷിതമായിരിക്കുന്ന ഹിദായത്തിന്റെയും ശരീഅത്തിന്റെയും പ്രചാരണമാണ്. ഈ സന്ദേശം ലോകത്ത് എത്തിക്കേണ്ട ജോലിയും നമ്മുടേതാണ്. ഇതിനുവേണ്ടിയും വളരെയധികം പരിശ്രമിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ സമുദായങ്ങളിലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവരിൽ അഹമ്മദികളുമുണ്ട്. ഈ സമുദായങ്ങളിൽ തബ്ലീഗ് പ്രവർത്തനങ്ങളിൽ വേഗത ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്ത് ജമാഅത്തുകൾ എവിടെയെല്ലാം ഈ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശക്തരായ സഹായിയായിക്കൊണ്ട് ഖിലാഫത്തിന്റെ ശക്തമായ കരങ്ങളായിക്കൊണ്ട് തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യാപനം നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിന്റെ പ്രസിദ്ധിക്ക് കാരണമായതോടൊപ്പം സത്പ്രകൃതക്കാരായ ആളുകളുടെ ശ്രദ്ധയും ജമാഅത്തിലേക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെ വലിയ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾ പറയുന്നു ഇവിടെയുള്ള ഭൂരിഭാഗത്തിനും മതകാര്യങ്ങളിൽ താല്പര്യമില്ല, യൂറോപ്പിൽ ഭൂരിഭാഗം രാജ്യങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി എന്നല്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ മുഴുവൻ ഇതുതന്നെയാണ് സ്ഥിതി എന്നല്ല, മുഴുവൻ ക്രിസ്തീയ ലോകത്തും ഇതുതന്നെയാണ് സ്ഥിതി എന്നാണ് പറയേണ്ടത്. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളും നാമധാരികളായ മുസ്ലിങ്ങൾ മാത്രമാണ്, യാതൊരു താല്പര്യവുമില്ല, അള്ളാഹുവിൽ വിശ്വാസമില്ല. അഥവാ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാരും അവരെ പിന്തുടരുന്നവരും സജീവമാക്കിയിരിക്കുന്ന ഈ അക്രമത്തിന്റെ മാർക്കറ്റ് ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. ഏതായിരുന്നാലും പറയുന്നു ഇവർക്ക് മതത്തിനോട് താല്പര്യമില്ല, അള്ളാഹുൽ വിശ്വാസമില്ല. അള്ളാഹുൽ വിശ്വാസം ജനിപ്പിക്കുക എന്നതും നമ്മുടെ ജോലി തന്നെയാണ്. ഏതുപോലെ എന്നാൽ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനെ പിന്തുടരുക, തഖ്വ സ്വായത്തമാക്കുക. അഥവാ നാം യഥാർത്ഥത്തിൽ തങ്ങളുടെ മുഴുവൻ പ്രവർത്തനവും കൊണ്ട് ഈ പരിപൂർണ ഗ്രന്ഥത്തെ പിന്തുടരുന്നവരായി തീർന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ച മുത്തഖിയുടെ ഗണത്തിൽ ഉൾപ്പെടുന്നവരായി നാം തീരും. അങ്ങനെ നമ്മുടെ മാതൃകകൾ നമ്മുടെ തബ്ലീഗിനുള്ള മാർഗവും തുറക്കുന്നതിന് കാരണമാകും. ഏതായിരുന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധയുണ്ടായാൽ ഇൻഷാ അല്ലാ അള്ളാഹുവരുടെ അവസ്ഥ മാറ്റിമറിക്കുന്നതായിരിക്കും. തബ്ലീഗിന്റെ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും തഖ്വ തന്നെയാണ് നിബന്ധന. അതിൽ ഓരോ അഹമ്മദിയും ചരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് നാം നമ്മിൽ പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കും എന്ന പ്രതിജ്ഞ അത് മുന്നിൽ വെക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ ദുആകൾ തന്നെയാണ് ലോകത്തിന് വഴി കാണിക്കുന്നതിനുള്ള കാരണമാകുക എന്ന് എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനല്ലാതെ മറ്റൊരു ജമാഅത്തിനും തന്നെ യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്ത് അവതരിപ്പിക്കാൻ സാധ്യമല്ല. ഈ ജലസയിൽ വന്നുകൊണ്ട് ഓരോ അഹമ്മദിയും തങ്ങളുടെ ഈ മൂന്ന് ദിവസം ആത്മപരിശോധനയിലേക്ക് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഇനി അള്ളാഹുവിന്റെ കടമകൾ നിറവേറ്റുന്നതിന് പരമാവധി പരിശ്രമിക്കുന്നതായിരിക്കും എന്ന പ്രതിജ്ഞയെടുക്കേണ്ടതിന്റെയും ആവശ്യകതയുണ്ട്. തങ്ങളുടെ സഹോദരങ്ങളോടുള്ള കടമകൾ നിറവേറ്റുന്നതിനും കഠിനമായി പരിശ്രമിക്കേണ്ടതായി വരും. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും കഠിനമായി പരിശ്രമിക്കേണ്ടതായി വരും. ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വവും നിറവേറ്റേണ്ടതായി വരും. ആരാണോ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവസരം നൽകിയത്. ഈ ഉത്തരവാദിത്വം തബ്ലീഗിന്റെ മാർഗങ്ങളിലൂടെ ആയിരിക്കും നിറവേറ്റപ്പെടുക. ഈ ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ മനോഹര അധ്യാപനങ്ങൾ എത്തിക്കുന്നതിലൂടെ നിറവേറ്റപ്പെടും. ഈ ഉത്തരവാദിത്വം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെ ഇല്ലാതാക്കുന്നതിലൂടെ നിറവേറ്റപ്പെടാം. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും വൃദ്ധന്മാരും ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. അപ്പോഴായിരിക്കും ഈ ഭാഗത്തേക്ക് ശ്രദ്ധയുണ്ടാവുക. അപ്പോഴായിരിക്കും വിപ്ലവം ഉണ്ടാവുക. ദുആയിൽ മുഴുകുക. അള്ളാഹു ദുആ കാരണം അടയാളങ്ങൾ കാണിക്കുന്നു. ഒരുപാട് ജോലികൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തത്, പൊതുവിലുള്ള തബ്ലീഗ് രീതിയിലൂടെ സാധിക്കാൻ കഴിയാത്തത്, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നാം കുമ്പിടുകയാണെങ്കിൽ, ഒന്നിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അടയാളങ്ങൾ കാണിക്കുന്നു. പിന്നീട് ഈ അടയാളങ്ങൾ തന്നെ വിപ്ലവത്തിന് കാരണമായി തീരുന്നു. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ദിവസങ്ങൾ അള്ളാഹു ജലസയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും തന്റെ ജീവിതം, തന്റെ ഈ ദിവസം, ഈ സമയം ദുആയിൽ കഴിച്ചു കൂട്ടാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവർക്കും പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജുമാക്ക് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. അത് നമ്മുടെ ഒരു പഴയ ആത്മാർത്ഥതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റേതാണ്, ബഹുമാനപ്പെട്ട നാസിർ അഹമ്മദ് സാഹിബ്. അദ്ദേഹം മുൻ മുഹാസിബും സദർ അഞ്ജുമൻ അഹമ്മദിയ പാകിസ്ഥാന്റെ അഫ്സർ പ്രൊവിഡൻസ് ഫണ്ടുമായിരുന്നു. 2012 May 13 ഒരു ദീർഘകാലം രോഗിയായതിനു ശേഷം 74 വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. രോഗനിമിത്തം ഇദ്ദേഹം കുറച്ചുകാലമായി കിടപ്പിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം ഇന്ത്യയിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ സെഖുവ എന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിന്റെ പിതാമഹൻ ഇലാഹി ബക്ഷ് സാഹിബ് സെഖുവാനി റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് മിയാ ചിറാഗുദ്ദീൻ സാഹിബ് 1908 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കരങ്ങളിലാണ് ബയ്യത്ത് ചെയ്തത്. പിതാവ് സെഖുവാനിൽ നിന്ന് കാദിയാനിലേക്ക് താമസം മാറിയിരുന്നു. അദ്ദേഹം കാദിയാനിൽ 1928 August ജനിച്ചത്. നാസിർ സാഹിബ് അല്പം പ്രാരംഭ വിദ്യാഭ്യാസം കാദിയാനിൽ നിന്ന് കരസ്ഥമാക്കി. പിന്നീട് പാകിസ്ഥാനിലേക്ക് ഹിജ്റത്ത് പോയതിനു ശേഷം ടി ഐ സ്കൂൾ ചിനിയോട്ടിൽ നിന്ന് മെട്രിക് പാസ്സായി. പിന്നീട് ബി എ വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. 1956 June റബോയിലെ സദർ അഞ്ജുമൻ അഹമ്മദിയയുടെ വിവിധ തസ്തികകളിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തു. ഖസാന ഓഫീസിൽ, വസീയത്ത് ഓഫീസിൽ അസിസ്റ്റന്റ് സെക്രട്ടറി മജ്ലിസ് കാർപർദാസായും ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1990 നായബ് എഡിറ്ററായി ഇദ്ദേഹത്തെ നിയമിച്ചു. 1993 2008 വരെ മുഹാസിബായും അഫ്സർ പ്രൊവിഡൻസ് ഫണ്ടായും സേവനം ചെയ്തിരുന്നു. ഒരു നീണ്ടകാലം ജലസാ സാലാന ഓഫീസിൽ നാസിം ഹിസാബാത്തായും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. അദ്ദേഹം വളരെയധികം പ്രത്യേകതകളുടെയും ശ്രേഷ്ഠതയുടെയും ഉടമയായിരുന്നു. വളരെ കൃത്യനിഷ്ഠയോടെ നമസ്കരിക്കുന്ന ആളായിരുന്നു. രോഗാവസ്ഥയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയിൽ നിർബന്ധമായും വരുമായിരുന്നു. തഹജ്ജ് നമസ്കരിക്കുന്ന, ദുആ ചെയ്യുന്ന, വളരെയധികം വിനയാന്വിതനായ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയ, ആത്മാർത്ഥതയുള്ള, അതിഥി സൽക്കാര പ്രിയനായ, തന്റെ അതിഥികളോടും സുഹൃത്തുക്കളോടും വളരെയധികം സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറുന്ന വ്യക്തിയായിരുന്നു. ഓർമ്മശക്തി വളരെ കൂടുതലായിരുന്നു. മുഹല്ലയിലെ ഒരുപാട് കുട്ടികൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹവും വിശ്വാസവുമായിരുന്നു. മൂസിയായിരുന്നു. തന്റെ ജീവിതത്തിൽ തന്നെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും നൽകിയിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ 2 പെൺകുട്ടികളുണ്ട്. അള്ളാഹു അദ്ദേഹത്തോട് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. തന്റെ പ്രീതിയുടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദു വനസ്തഈനു വനസ്തഗ്ഫിറു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له
ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر